പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപരിധിയിലുള്ള ഏവരെയും അറിയിക്കുകയാണ്, പ്രിയരെ, മുള്ളുകൾക്കിടയിലെ ചെറുനാരകം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതിച്ചിരിക്കുകയാണ്. ദൈവരാജ്യ സുവിശേഷമാണ് ഇതിലൂടെ അറിയിക്കുന്നത്. അനേക എപ്പിസോഡുകൾ ഇതിനുമുമ്പ് പ്രസംഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവം അന്ത്യകാല ആ സന്ദേശം നമ്മളെ അറിയിക്കുകയാണ്. മനുഷ്യനെ കുറിച്ച്, മനുഷ്യൻ ആരാണ്, അവനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്, അവനോട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവൻ എന്തുകൊണ്ട് മരിക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം എങ്ങനെ, ഇവയെല്ലാം ഇതിലൂടെ സ്വർഗത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതുമായുള്ള ബന്ധത്തിൽ അനേക സന്ദേശങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഇന്നാദ്യമായിട്ടാണ് ഇതിൽ കടന്നു വരുന്നതെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ആ സന്ദേശങ്ങളെ ശ്രദ്ധിക്കുവാൻ ഷാജി ജോസഫിൻ്റെ ഫേസ്ബുക്ക് സൈറ്റിൽ അല്ല എങ്കിൽ എസ് പി ജെ മെസ്സേജസ് എന്ന യൂട്യൂബ് സൈറ്റിൽ കയറി നിങ്ങളത് മനസ്സിലാക്കുവാൻ, അത് ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്യുവാനായിട്ട് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ വരും കാലത്തേക്ക് അത് നന്മയാണ് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ എന്താണ് ദൈവരാജ്യ സുവിശേഷം? മത്തായി 24:14 ഇതിൻ്റെ കീ വാക്യം. അവിടെ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ നമ്മളോട് പറയുകയുണ്ടായി, രാജ്യത്തിൻ്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും അറിയിക്കപ്പെടും, അതോടെ അവസാനം. ആ വാക്യം വായിച്ച് സൃഷ്ടിയിലേക്ക് നമുക്ക് കടക്കാം.
രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും.
യേശു പറഞ്ഞ രാജ്യത്തിന്റെ സുവിശേഷം, യേശു 3.5 വർഷക്കാലം പ്രസംഗിച്ചത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. ആ സുവിശേഷം ഇന്ന് ഈ ഭൂമിയിൽ വിരളമാണ് കാണുന്നത്. ഈവൻ ബൈബിൾ കോളേജുകളിലെ സെമിനാരികളിലെ സിലബസിൽ പോലും അത് കാണാനില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വചനം പറയാണ്, അന്ത്യകാലത്ത് ഇത് എല്ലായിടത്തും പ്രസംഗിക്കപ്പെടും, അതോടുകൂടെ യുഗം അവസാനിക്കുവാനായിട്ട് ഇടയാകും. പിന്നെ യേശു ക്രിസ്തു ജെറുസലം തലസ്ഥാനമാക്കി 1000 വർഷം ഈ ഭൂമിയെ വാഴും. ഇന്ന് യേശുക്രിസ്തുവിനെ അനുസരിച്ച് യേശുവിനെ തങ്ങളുടെ തലയാക്കി മുന്നേറുന്ന വ്യക്തികൾക്ക്, ജയം പ്രാപിക്കുന്ന വ്യക്തികൾക്ക് യേശുവിനോടുകൂടെ ആ ഭരണത്തിൽ പങ്കെടുക്കുവാനും അങ്ങനെ അവർ നിത്യം ജീവിക്കുവാനും ഇടയാകും. അങ്ങനെ ഈ ഭൂമിയുടെ ഭരണം സ്വർഗത്തിലെ ദൈവം ഇന്ന് മനുഷ്യന്റെ കയ്യിൽ തരുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നെ കാണുന്ന സഹോദര സഹോദരി, നിങ്ങൾ ആര് തന്നെയായിരുന്നാലും നിങ്ങളെക്കുറിച്ചുള്ള വിളി ദൈവത്തിന്റെ മകനായി, ഭൂമിയുടെ രാജാവായി, വെറും രാജാവല്ല നിത്യ രാജാവായി തീരുവാനുള്ള വിളിയാണ്. ഇത് മനസ്സിലാക്കി തരുന്നതാണ് രാജ്യത്വ സുവിശേഷം. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, രാജ്യത്വം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ലൂക്കോസ് 12:32 ഈ വായിച്ചത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതൊരു നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ പദ്ധതി ദൈവം നടപ്പിലാക്കുന്ന 5 നിലയുള്ള ഒരു ബിൽഡിംഗ്, ഒരു സ്ട്രാറ്റജി കൊണ്ടാണ്. 1:22 പറയുന്ന 5 നിലയുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 1:28 ഇതാ അവിടെ പറയുന്ന 5 നിലകൾ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമി നിറഞ്ഞ് അതിനെ അടക്കി വാഴുക. 5 നിലയാണ്. ആ 5 നിലകൾ അല്ല, 5-ാം നില വരുമ്പോഴാണ് വാഴുക എന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നുള്ളൂ. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തു മരണത്തിന്റെ കീഴിൽ പോയതിനു ശേഷം, ആദം പാപം ചെയ്തു ദൈവത്തെ ധിക്കരിച്ചു മരണത്തിന്റെ കീഴിൽ പോയതിനു ശേഷം, ഇന്ന് മനുഷ്യനെ മരണം വാഴുകയാണ്. ഈ വാഴ്ചയിൽ നിന്നും മനുഷ്യനെ മരണത്തിൽ നിന്നും അവൻ വീണ്ടെടുത്ത് വീണ്ടും ഭൂമിയുടെ ഡൊമീനിയൻ, ഭൂമിയുടെ വാഴ്ച അവൻ്റെ കയ്യിൽ കൊണ്ടുവരണമെങ്കിൽ ഇനി 5 നിലയല്ല, 7 സ്റ്റെപ്പുകളുണ്ട്, 7 നിലകളുണ്ട്. അതാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത്. നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമി നിറഞ്ഞ് അത്രേ പറ്റുള്ളൂ. അതിനുശേഷം അടക്കുവാൻ പറ്റുകയില്ല. അടക്കണമെങ്കിൽ ആദ്യം തന്നെ അവന് മരണത്തിനുള്ള വിടുതൽ വേണം. അതിൻ്റെ പേരാണ് സാൽവേഷൻ. പിന്നെ അതിന് മാത്രം പോരാ, അവന് ശക്തി പോയി, അവന് എംപവർ ചെയ്യണം. അങ്ങനെ വീണ്ടും ഇതാ 2 നില അതിൻ്റെ ഇടയിൽ വന്നു. അത് കഴിഞ്ഞ ശേഷമേ സബ്ഡ്യൂ ഡൊമീനിയനും, അതായത് കീഴടക്കുക, ഭരണം ഏറ്റെടുക്കുക എന്ന ആ തലം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ ഇനി ആ സബ്ഡ്യൂ തലത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നമുക്ക് മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കണം. ട്രൂത്ത് അബൌട്ട് മാൻ, മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു തലത്തിലേക്ക് എത്താൻ പറ്റൂ. കാരണം നമ്മളാണ് ജയിക്കേണ്ടത്. നമുക്ക് നമ്മളെ അറിയത്തില്ല എങ്കിൽ നമ്മളെങ്ങനെ ജയിക്കും? വേറൊരു ശത്രു രാജ്യം നമുക്കെതിരെ യുദ്ധത്തിന് വരുന്നു. നമുക്ക് ആ രാജ്യത്തെ ജയിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്ന് അറിയത്തില്ല എങ്കിൽ പിന്നെ നമ്മളെങ്ങനെ ജയിക്കും? അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് നമ്മൾ അറിയണം. അല്ലെങ്കിൽ നമ്മൾ യുദ്ധത്തിന് പോവുകയും പരാജയപ്പെടുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ 20,000 ഒരുവൻ നിനക്കെതിരെ യുദ്ധത്തിന് വരികയാണ്. നീ നിന്റെ കയ്യിൽ എത്രയുണ്ടെന്ന് ചിന്തിക്കുന്നില്ല. നീ നിന്റെ കയ്യിൽ 10,000 ഉള്ളൂ. നീ 10,000 യുദ്ധത്തിന് പോയാൽ നീ തോറ്റു പോവുകയുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നീ ഒന്ന് ആലോചിക്കണം, നിന്റെ കയ്യിൽ എത്രയുണ്ട്. അപ്പോൾ നീ നിന്നെക്കുറിച്ച് തന്നെ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ മനുഷ്യ, നമുക്ക് ഇവിടെ ഒരു കീഴടക്കേണ്ട പദ്ധതിയുണ്ട്. കീഴടക്കുക, അതായത് ജയം പ്രാപിക്കേണ്ട പദ്ധതിയുണ്ട്. ജയിക്കുന്നവന് അവകാശമാകുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ ജയിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ എന്തോരം ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇതാ പഠിക്കാനായിട്ട് ഇച്ചിരി പുറകിലാണ്. ആ കുട്ടി അങ്ങനെ പുറകിലാണ് എങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യുന്ന അറിയാമോ, ജയിക്കാൻ വേണ്ടി എക്സ്ട്രാ എഫേർട്ട് എടുക്കും, ട്യൂഷന് കടന്നു പോകും, പല പുസ്തകങ്ങൾ വാങ്ങി വായിക്കും. അപ്പോൾ അങ്ങനെ താൻ ആ ജയിക്കാൻ തക്കവണ്ണം താൻ തന്നെ തന്നെ ഒരുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ കാലിബർ കപ്പാസിറ്റി എന്താണ്, ജയിക്കാനുള്ള കഴിവുണ്ടോ, ഇല്ല എങ്കിൽ അത് എങ്ങനെയാണ് കഴിവ് നമുക്ക് പ്രാപിക്കാൻ കഴിയും, ഇതൊക്കെ മനസ്സിലാക്കി അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ജയമെടുക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മളെ മനസ്സിലാക്കണം. ഇന്ന് ലോകം പറഞ്ഞു തരുന്ന പോലെ നമ്മളെ മനസ്സിലാക്കിയ പോലെ, ഒരിക്കൽ ഞാൻ ഒരു വ്യക്തിയുടെ പ്രസംഗം ഞാൻ കേൾക്കുകയുണ്ടായി. ആ വ്യക്തി മനുഷ്യനെക്കുറിച്ച് പറഞ്ഞത് എന്ന് പറയുന്നത്, ഞാൻ അതിൻ്റെ ആഴങ്ങൾ ഞാൻ ഓർക്കുന്നില്ല, അതാ മനുഷ്യനെന്ന് പറയുന്നത് ശരീരത്തെ മാത്രം ചിന്തിച്ചിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മനുഷ്യനെന്ന് പറയുന്നത് അവനിൽ കുറച്ച് ഫോസ്ഫറസ് ഉണ്ട്, അവനിൽ കുറച്ച് അയൺ ഉണ്ട്, ഒരു ആണി ഉണ്ടാക്കാനുള്ള അയൺ അവൻ്റെ ശരീരത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് മനുഷ്യനെ കുറിച്ച് പറഞ്ഞത്. എൻ്റെ സഹോദരങ്ങളെ, അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ അത് ഈ ലോകത്തിൻ്റെ ജ്ഞാനം. എന്നാൽ ഇവിടെ പറയുന്നത് കർത്താവ് ഈ ബൈബിളിൽ വെച്ചിരിക്കുന്ന സത്യം എന്ന ആ ജ്ഞാനത്തിൻ്റെ ഉയർന്ന തലമാണ്. കർത്താവ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ വന്ന് എന്തിനാണെന്നറിയാമോ, സത്യത്തിന് സാക്ഷ്യം നൽകാനാണ്. സത്യം എന്ന് പറയുന്നത് ഒറിജിനൽ ഇൻഫർമേഷൻ ആണെന്ന് നാം മുമ്പേ കേട്ടല്ലോ. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ നമ്മൾ നമ്മളെക്കുറിച്ച് ഒന്നറിയുക. ഇവിടെ നാം മനസ്സിലാക്കാൻ പോകുന്നത് മനുഷ്യനെ ദൈവം, മനുഷ്യൻ്റെ പർപ്പസ് എന്താണ്, മനുഷ്യൻ്റെ സ്ട്രക്ചർ എന്താണ്. അപ്പോൾ ആ സ്ട്രക്ചർ നിവർത്തിക്കാൻ തക്കവണ്ണം ആ സ്ട്രക്ചറിൽ വന്ന ബലഹീനതകൾ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പെട്ടെന്ന് മനുഷ്യനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഇതാ ആദ്യം തന്നെ മനുഷ്യൻ്റെ ഉദ്ദേശം എന്താണ്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്താണ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് അസ്. ഇത് നാം മനസ്സിലാക്കിയില്ല എങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഉദ്ദേശം എന്താണ്, ഒരു പ്രഷർ കുക്കർ ഒരാൾ കൊണ്ടെത്തുന്നു, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ അതിനെ നമ്മൾ മിസ്യൂസ് ചെയ്യും, അബ്യൂസ് ചെയ്യും. ഇതേപോലെ എൻ്റെയും നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, ഉൽപ്പത്തി 1:26 പറയുന്നു നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയെ വാഴണം എന്നുള്ളതാണ്. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ.
അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു.
പ്രിയ സഹോദരങ്ങളെയും, നമ്മളെന്ന് മനസ്സിലാക്കി, നമ്മുടെ ഉപയോഗം എന്താണ്, നിങ്ങളുടെ കാറിന്റെ ഉപയോഗം എന്താണ്, അത് യാത്ര ചെയ്യാൻ. നിങ്ങളുടെ ചെരുപ്പിന്റെ ഉപയോഗം എന്താണ്, അത് ഈ ഭൂമിയിൽ ഇട്ട് നടക്കാൻ വേണ്ടി. നിങ്ങളുടെ വാച്ചിന്റെ ഉപയോഗം എന്താണ്, സമയം നോക്കാനാണ്. അല്ലെ, നിങ്ങളുടെ മൊബൈലിന്റെ ഉപയോഗം എന്താണ്, മറ്റുള്ളവരെ ഫോൺ വിളിക്കാനാണ്. നിങ്ങളുടെ ഉപയോഗം എന്താണ്, ഭൂമിയെ വാഴാനാണ്. ഇന്നെങ്കിലും മനസ്സിലാക്കുക നമ്മളെ സംബന്ധിച്ച സത്യം. ഇനി അതിന് തക്കവണ്ണമുള്ള നമ്മുടെ യോഗ്യത എന്താണ്, അല്ലെങ്കിൽ സമ്പത്ത് എന്താണ്, വാട്ട് ഇസ് അവർ വെൽത്ത്, വാട്ട് ഇസ് അവർ എലിജിബിലിറ്റി, അവിടെ തന്നെയുണ്ട്. എന്തായിരിക്കും അതിനുള്ള യോഗ്യത, എന്താണ് നമ്മുടെ സമ്പത്ത്. ഉൽപ്പത്തി 1:26 തന്നെ വീണ്ടും പറയുന്നുണ്ട്, എല്ലാവരും ഭൂമിയെ വാഴാനല്ല പറയുന്നത്, ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും ഉള്ളവൻ ഭൂമിയെ വാഴട്ടെ. അതാണ് നമ്മുടെ സമ്പത്ത്, അതാണ് നമ്മുടെ സ്പിരിച്വൽ ഗോൾഡ്. ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും, അതാണ് നമ്മുടെ സമ്പത്ത്. അതുള്ളവനാണ് ഭൂമിയെ വാഴേണ്ടത്. ഇന്നത്തെ മനുഷ്യർക്ക് അതില്ല, അത് നഷ്ടപ്പെട്ടു പോയി, ആ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി. ഇതുകൊണ്ടാണ് ധൂർത്തപുത്രന്റെ കഥയില് ആ ധൂർത്തപുത്രൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പോയ ഉടനെ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ ആ പിതാവ് കൊടുത്ത സമ്പത്ത് നശിപ്പിച്ചു കളഞ്ഞു. ദൈവം നമുക്ക് ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും ദാനമായി നൽകിയതാ. ഇന്ന് മനുഷ്യന്റെ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപമൊക്കെ നഷ്ടപ്പെട്ടു. അവർ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാതെയായി. ആ ധൂർത്തപുത്രന്റെ യാത്രയില് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ധൂർത്തപുത്രന്റെ യാത്രയില് ഇതാ പിതാവ് കൊടുത്ത സമ്പത്ത്, അവൻ ചീത്ത കൂട്ടുകെട്ടുമായി കൂടിയിട്ട് ആ വസ്തു ജ്ഞാനാവിധമാക്കി കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. അതിന്റെ അർത്ഥം ആ ദൈവം കൊടുത്ത ആ സാദൃശ്യവും സ്വരൂപവും അത് മനുഷ്യനിൽ നിന്ന് അന്യപ്പെട്ടു പോയി. അത് നമുക്ക് തിരിച്ചെടുക്കണം. അവിടെയാണ് നമ്മുടെ ജയം. അത് ക്രിസ്തുവിൽ നമുക്ക് തിരിച്ച് കിട്ടും. അത് നമുക്ക് കിട്ടുമ്പോഴാണ്, അതാണ് നമ്മുടെ സ്പിരിച്വൽ ഗോൾഡ്. ഇതുകൊണ്ടാണ് കർത്താവ് ഒരു ഭാഗത്ത് പറയുന്നത്, നീ ചിന്തിക്കുന്നു നീ വലിയ ധനവാനാണ്, സഭക്കാരോടാ പറയുന്നേ, പക്ഷെ നീ വെറും ദരിദ്രനാണ്. പക്ഷെ നീ ധനവാനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് നീ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപം ഉള്ളവനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നീ തീയിലൂതിക്കച്ചിയ പൊന്ന്, ഭീമ ജ്വല്ലറി കിട്ടുന്നതല്ല, തീയിലൂതിക്കച്ചിയ പൊന്ന്, അത് ക്ഷയമുള്ളതാണ്. എന്നാൽ തീയിലൂതിക്കച്ചിയ പൊന്ന്, ദൈവിക സ്വഭാവം, ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നു. വെളിപ്പാട് ദിവസം 3-ാം അധ്യായത്തിലെ വാക്യമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ആ ധൂർത്തപുത്രന്റെ കഥയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, ധൂർത്തപുത്രന്റെ കഥ അലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം, ഇതാ അതിന്റെ 13-ാം വാക്യത്തിൽ അവിടെ പറയുന്ന വാക്യം നമുക്ക് ശബ്ദമുയർത്തി വായിക്കാം.
ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി, അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു, വസ്തു നാനാവിധമാക്കി കളഞ്ഞു.
ശ്രദ്ധിച്ച്, ആ പിതാവ് കൊടുത്ത ആ വസ്തു ഇതാണ്. പിതാവ് നമുക്ക് തന്ന വസ്തു ഏതാ? നമ്മളെ സൃഷ്ടിച്ച പിതാവ് തന്ന വസ്തു ഏതാ? ദൈവത്തിന്റെ സാദൃശ്യവും ദൈവത്തിന്റെ സ്വരൂപവും ഇതാണ് പിതാവ് നമുക്ക് തന്ന വസ്തു. ഇതുണ്ടെങ്കിലേ ഈ യോഗ്യത ഭൂമിയെ വാഴുവാൻ കഴിയുള്ളൂ. ഇതിനെ എന്ത് ചെയ്തു? ജ്ഞാനാവിധം ആക്കി കളഞ്ഞു. ചീത്ത കൂട്ടുകൾ കൂടി, ദൈവത്തിന്റെ വചനം പറയുന്നത് ബാഡ് കമ്പനി കറപ്റ്റ് ഗുഡ് ഹാബിറ്റ്. ചീത്ത കൂട്ടുകെട്ട് കൂടി കഴിഞ്ഞാൽ നിന്റെ നല്ലത്, ദൈവം നിനക്ക് തന്ന നല്ലത് പോകും. ഇവിടെ പറയുന്നു വസ്തു നാനാവിധം ആക്കിക്കളഞ്ഞു. ഇനി നമ്മൾ തിരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ മനുഷ്യനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. മനുഷ്യന്റെ സ്ട്രക്ചർ എന്താണ്? നമ്മളിപ്പോ കേട്ടു മനുഷ്യന്റെ ഉദ്ദേശം എന്താണ്, മനുഷ്യന്റെ ദൈവം കൊടുത്ത സമ്പത്ത് എന്താണ്, ഇനി മനുഷ്യന്റെ സ്ട്രക്ചർ എന്താണ്? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം മനുഷ്യന്റെ സ്ട്രക്ചറിനെ കുറിച്ച് അവർ എഴുതിയിരിക്കുന്നു. മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ മനുഷ്യന്റെ സ്ട്രക്ചറിനെ കുറിച്ച് അവർ എഴുതിയിരിക്കുന്നു.
യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു.
ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, 3 ഘടകങ്ങൾ അവിടെ ഉണ്ട്. 1, നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. അപ്പോ പൊടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവം ഉണ്ട് അവിടെ, അതാണ് മനുഷ്യന്റെ ശരീരം. അപ്പോൾ തന്നെ അതിന്റെ ഉള്ളിൽ ഒരു ദേഹിയുണ്ട്. അടുത്ത വാക്യത്തിൽ പറയുന്നു ദൈവം അവിടെ ഊതി, അടുത്ത ഒന്ന് കൊടുക്കുകയാണ്. ആ ഊതിയത് ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപവുമുള്ള ദൈവത്തിൻ ആത്മാവിനെയാണ്, മനുഷ്യന് കൊടുക്കുന്ന ആത്മാവിനെ, അതാണ് ദൈവപുത്രൻ അവനിലേക്ക് ഊതി. അപ്പോ ഊതിയപ്പോ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോ ശ്രദ്ധിച്ച്, ദേഹി പിന്നെ ജീവൻ, അത് ആത്മാവാണ് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ഭൂമിയിൽ ഉണ്ടാക്കിയ ശരീരം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മനുഷ്യൻ ആത്മാവ്, ദേഹി, ദേഹം, അങ്ങനെ 3 പാർട്ടുള്ള ഒരു വ്യക്തിത്വമായി മനുഷ്യൻ മാറിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യന്റെ സ്ട്രക്ചറെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന 3 പാർട്ടുണ്ട് മനുഷ്യന്. 3 പാർട്ട്. ഇത് തന്നെ 1 Thessalonians 5:23 അവിടെ പറയുന്നു മനുഷ്യന് ഇതേപോലെ 3 പാർട്ടുകളുണ്ട്. വായിച്ചാട്ടെ.
ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന്
1 Thessalonians 5:23
സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്ദ്യമായി വെളിപ്പെടുമണ്ണം കാക്കപ്പെടുമാറാകട്ടെ.
അപ്പോ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും മനുഷ്യന് 3 ഭാഗങ്ങളുണ്ട്, നിങ്ങളുടെ ആത്മാവ്, ദേഹി, ദേഹം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇനിയും നമുക്ക് ഹെബ്രായ 4:12 നമുക്കിത് കാണാം. പക്ഷെ നമുക്കിത് വായിക്കണ്ട, ഇത് തന്നെയാണ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് മറ്റൊരു രൂപത്തിൽ. ഇതുമായി ബന്ധപ്പെട്ട് പ്രിയ സഹോദരങ്ങളെ, ഒരല്പസമയം ഒന്ന് നിന്ന് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ മൂന്ന് ഭാഗങ്ങൾ, എന്നാൽ ഇന്ന് ഈ സത്യം തിരിച്ചറിയാത്ത മനുഷ്യൻ ഈ മൂന്ന് ഭാഗങ്ങളിൽ ഒരു ഭാഗം താൽക്കാലികവും മറ്റ് രണ്ട് ഭാഗവും നിത്യവുമാണെന്ന് അവൻ അറിയത്തില്ല. ഭൂമിയിൽ നിന്നെടുത്ത ശരീരം താൽക്കാലികമാണ്, എന്നാൽ അവന്റെ ആത്മാവും ദേഹിയും നിത്യമാണ്. അവന് ഈ അറിവില്ലാത്തത് കൊണ്ട് പിശാച അവനിൽ നിന്ന് മറയ്ക്കുന്നത് കൊണ്ടും ഈ മനുഷ്യൻ ആകപ്പാടെ ഫോക്കസ് ചെയ്യുന്നത് ഈ ശരീരത്തിലാണ്. ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് കർത്താവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം. ഒരു വിവരമില്ലാത്ത അമ്മ, ആ അമ്മയ്ക്ക് മൂന്ന് മക്കളുണ്ട്. ഈ അമ്മ ഈ മൂന്ന് മക്കളിൽ ഒരാളുടെ കാര്യം മാത്രമേ നോക്കൂ, ബാക്കി രണ്ടുപേരുടെ കാര്യം നോക്കൂല, അവർക്ക് ഭക്ഷണം കൊടുക്കൂല. ഇങ്ങനത്തെ അമ്മമാരാണ് ഇന്ന് ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും. കാരണം തനിക്ക് മറ്റ് രണ്ട് കുട്ടികളുണ്ടെന്നുള്ള കാര്യം അവർക്ക് അറിയേയില്ല. അപ്പൊ തന്റെ കുട്ടികൾക്ക് ഇതുമായിട്ട് ബന്ധത്തിൽ ഈ കുട്ടികൾക്ക് പേരിട്ടു. മൂന്ന് കുട്ടികളാണ് ഉള്ളത്. ഓരോ കുട്ടികളുടെയും പേരെന്ന് പറയുന്നത്, ഒരു കുട്ടിയുടെ പേര് മരിക്കും കുട്ടി, മറ്റേ കുട്ടികളുടെ പേര് മരിക്കാ കുട്ടികൾ. എന്താണ്? ഒരു കുട്ടിയുടെ പേര് മരിക്കും കുട്ടി, മരിക്കും കുട്ടിയെ കാണാൻ പറ്റും, അതാണ് ശരീരം. മറ്റേ രണ്ട് കുട്ടികളുടെ പേര് മരിക്കാ കുട്ടികൾ, അവർ മരിക്കുകയില്ല, ഭക്ഷണം കൊടുത്തില്ലെങ്കിലും ഇങ്ങനെ കിടക്കത്തേ ഉള്ളു, ചാവൂല. നിങ്ങൾക്ക് സ്ക്രീനിൽ ആ അമ്മയെ കാണാം. ഇതുമായുള്ള ബന്ധത്തില് ഒരു അൺവൈസ് മദറിന്, അതായത് ഒരു ബുദ്ധിയില്ലാത്ത സ്ത്രീക്ക് മൂന്ന് കുട്ടികളുണ്ടായി എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതാ. ഇനി ആ മൂന്ന് കുട്ടികളുടെ ഇതാ ആ അമ്മ, മൂന്ന് കുട്ടികൾ. ഇതിന് ഈ മൂന്ന് കുട്ടികളില് ഈ അമ്മച്ചി ഒരാൾക്ക് മാത്രമേ ഭക്ഷണം കൊടുക്കൂ, ബാക്കി രണ്ടെണ്ണത്തിന് ഭക്ഷണം കൊടുക്കത്തില്ല. ഈ മൂന്ന് കുട്ടികൾക്ക് നമ്മുടെ ഭാഷയിൽ നമുക്ക് ഇതിന് പേരിട്ട് കഴിഞ്ഞാൽ ആത്മാവ് ദേഹി ദേഹം. നമ്മൾക്ക് ഈ മൂന്ന് ഭാഗങ്ങളുണ്ട്. നമ്മൾ ഇതിന് ആകപ്പാടെ ഫീഡ് ചെയ്യുന്നത്, ചിക്കനും മട്ടനും എല്ലാം കൊടുക്കുന്നത് ഇതിന് മാത്രമാണ്. ഈ കുട്ടിയുടെ പേരാണ് ശരീരത്തിന്റെ ശരീരമാകുന്ന കുട്ടിയുടെ പേരാണ് മരിക്കും കുട്ടി. എത്ര ഭക്ഷണം കൊടുത്താലും, എത്ര ചിക്കൻ കൊടുത്താലും, എത്ര പൊറോട്ട കൊടുത്താലും, എത്ര കേബ്സ് കൊടുത്താലും ഇവൻ മരിക്കും. പക്ഷെ ഈ രണ്ട് കുട്ടികൾ സോളും സ്പിരിറ്റും ആത്മാവും ദേഹിയും, ഇതാ ഇവർക്ക്, ഇവർ രണ്ടും മരിക്കുകയില്ല. ഇവർ തീപ്പൊയ്യ പോയാൽ പോലും ദേഹി മരിക്കത്തില്ല, അവിടെ കിടന്ന് യാതന അനുഭവിക്കത്തേയുള്ളൂ. ഇത് മരിക്കാൻ കുട്ടികളാ. ശ്രദ്ധിച്ച്, ഈ അമ്മ ആകപ്പാടെ ഭക്ഷണം കൊടുത്ത് വലുതാക്കുന്നത് ഈ ബോഡിയെ മാത്രമേ ഉള്ളൂ. കണ്ടോ, ഈ ബോഡി വലുതായി വന്നേക്കണുണ്ടോ? ബോഡി ഇങ്ങ് വലുതായി ഇരിക്കുക, എത്ര വലുതായാലും അവസാനം ഈ ബോഡി എങ്ങോട്ടേക്ക് പോകും? ഈ കാണുന്ന ശവപ്പെട്ടിയുടെ ഉള്ളിലേക്ക് ഈ ബോഡി കടന്നുപോകും, ശവപ്പെട്ടിയുടെ ഉള്ളിലേക്ക് കടന്നുപോകും. എത്ര കൊടുത്തെന്ന് പറഞ്ഞാൽ ഇതുണ്ട്, വയറൊക്കെ വലുതാക്കി വെച്ചിരിക്കുക, ഇവനെ അടിച്ച് കൊടുത്ത് പോയിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുക, ഇത് ശവപ്പെട്ടിലേക്ക് പോവുള്ളൂ. മറ്റേ രണ്ടെണ്ണത്തിനും ഭക്ഷണം കൊടുക്കുന്നതേയില്ല. മറ്റേ സോളിനും ആത്മാവിനും, ഇതാ ദേഹിക്കും സ്പിരിറ്റിനും, ദേഹിക്കും ആത്മാവിനും ഭക്ഷണം കൊടുക്കുന്നതേയില്ല. ഇതാ അവിടെ സംഭവിക്കുന്നത്, ഇതാ രണ്ടും ക്ഷീണിച്ചിരിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ഭൂമിയിലെ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട് നീ ജീവിക്കുന്നു. അപ്പോ ആ വചനം കൊണ്ട് ജീവിക്കേണ്ട തലമാണ് ഈ ദേഹിയുടെ തലം. ആ വചനം വരുന്നതാണ് ആത്മാവിൽ നിന്നാണ് ആ വചനം വരുന്നത്. അപ്പോ ആ ഒരു തലത്തിൽ ശ്രദ്ധിക്കാതെ ഈ മരിക്കും കുട്ടിയുടെ കാര്യം മാത്രം നോക്കി, മരിക്കും കുട്ടിക്ക് മാത്രം ഭക്ഷണം കൊടുത്തു പോകുന്ന ഒരു ബുദ്ധിയില്ലാത്ത തലമാണിന്ന്. കാരണം കാണുന്നതിന് മാത്രമേ ഭക്ഷണം കൊടുക്കൂ, കാണാത്തതിന് ഭക്ഷണം കൊടുക്കുന്നില്ല, കാണാത്തതിന് ഭക്ഷണം കൊടുക്കുന്നില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കാണുന്നത് താൽക്കാലികമാണ്, കാണാത്ത നിത്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ കാണുന്നതിനെയല്ല കാണാത്തതിനെ നോക്കി പാർക്കുന്നു. പ്രിയ കുഞ്ഞെ, നീ എന്തിനെയാണ് നോക്കി പാർക്കുന്നത്? കാണുന്നതിനെയാണോ കാണാത്തതിനെയാണോ? നമ്മളുടെ മനുഷ്യന്റെ സ്ട്രക്ചറിൽ ഒരു ഭാഗം മാത്രമേ കാണുകയുള്ളൂ, മറ്റു രണ്ട് ഭാഗങ്ങൾ ശരീരം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതോ ഭൂമിയിലേക്ക് തിരികെ പോകും, ബാക്കി രണ്ട് ഭാഗങ്ങൾ ആത്മാവും ദേഹിയും കാണുവാൻ കഴിയുകയില്ല, കാണുവാൻ കഴിയുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ആ കാണുവാൻ കഴിയാത്ത ഭാഗങ്ങൾ നിത്യമാണ്. ഇത് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കുക. കാണാൻ കഴിയാത്ത ഭാഗങ്ങളാണ് നിത്യം, കാണുന്ന കാര്യങ്ങൾ താൽക്കാലികമാണ്. ശക്കം കുറഞ്ഞ 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിച്ചോട്ടെ.
കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം.
അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം കാണുന്നതിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോ അത് താൽക്കാലികമാണ്, ആ ഭാഗം താൽക്കാലികമാണ്. ബാക്കി രണ്ട് ഭാഗമുണ്ട്, ആത്മാവ് ദേഹി, സ്പിരിറ്റ് ആൻഡ് സോൾ, അത് നിത്യമാണ്. നമ്മൾ അതിന് ഭക്ഷണം കൊടുക്കാതെ കാണുന്നതിന് മാത്രം ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ശരിക്കും നമ്മൾ ബുദ്ധിയുള്ളവനാണോ? ശരീരത്തിന് ഭക്ഷണം കൊടുക്കണം, പക്ഷെ അത് എത്ര കൊടുത്താലും അത് മരണത്തിൽ പോകും. പക്ഷെ കാണാത്ത ആത്മാവും ദേഹിയും, സ്പിരിറ്റ് ആൻഡ് സോൾ, അത് നിത്യം. അവിടെയാണ് ദൈവരാജ്യം പ്രവർത്തിക്കുന്നത്. ആ നിത്യമായതിനെ കാണാത്തതിനു വേണ്ടിയാണ് ദേവദാസൻ കാത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. പ്രിയസോറിന്, നമ്മുടെ സ്ട്രക്ചർ നാം ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ കേട്ടു, നമ്മുടെ പർപ്പസ് എന്താണ്? നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭൂമിയെ വാഴാനാണ്. നാം മനസ്സിലാക്കുക, ആ ഉദ്ദേശത്തിലേക്ക് നമ്മൾ വരണം. നമ്മുടെ കാലിബർ നഷ്ടപ്പെട്ടു പോയി, നമ്മൾ തിരിച്ചു കൊണ്ടുവരും. നമ്മുടെ സമ്പത്ത് ഏതാണ്? ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവുമാണ് നമ്മുടെ സമ്പത്ത്. നമ്മുടെ സ്ട്രക്ചർ എന്താണ്? ആത്മാവ് ദേഹി, ഒരിക്കലും അവസാനിക്കാത്ത ആത്മാവ് ദേഹി, അവസാനിക്കുന്ന ശരീരം. നമ്മൾ ബുദ്ധിയില്ലായ, നമ്മുടെ സുബോധം നഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾ ആ അവസാനിക്കുന്ന ശരീരത്തിന് മാത്രം. ആ ബുദ്ധിയില്ലാത്ത അമ്മ, രണ്ട് മരിക്കാ കുട്ടികൾ, ഒരു മരിക്കും കുട്ടിയും, മരിക്കും കുട്ടിക്ക് മാത്രമേ ഭക്ഷണം കൊടുക്കും, മരിക്കാ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാതെ കിടക്കുന്നത് പോലെ നമ്മൾ ആകരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത നമ്മളെ വാഴുവാനായിട്ട് ഇടയാകട്ടെ. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് വളരെ നന്നായിരിക്കും. ഇനി ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ആദ്യം നമുക്ക് തന്ന വർക്ക് എന്താണ്? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ആദ്യം മനുഷ്യന് കൊടുത്ത വർക്ക്, ജോലി എന്താണ്? അവനവിടുത്തെ ഗാർഡനറായിരുന്നു. ആ ഗാർഡൻ ഏതൻ? അവൻ കാക്കണമായിരുന്നു, പ്രൊട്ടക്ട് ചെയ്യണമായിരുന്നു. വായിച്ചാട്ടെ.
യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി.
ശ്രദ്ധിച്ചേ, മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി, ദൈവം കൂട്ടിക്കൊണ്ടുപോവുക, എന്നിട്ട് ഏദൻ തോട്ടം കാക്കാൻ, അവിടെ വേല ചെയ്യാൻ, അവിടെ കാക്കാൻ, അവിടെ ആക്കുകയാണ്. അപ്പൊ വേല ചെയ്യുകയും ചെയ്യണം, കാക്കുകയും ചെയ്യണം. വേല ചെയ്താൽ മാത്രം പോരാ, കാത്തില്ല എങ്കിൽ താൻ വേല ചെയ്തും കൊണ്ട് വേറെ ആരും പോവും. സൂക്ഷിക്കണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ ഏദൻ തോട്ടം തുടർന്ന് എന്ത് ചെയ്യണം? അത് മൾട്ടിപ്ലൈ ചെയ്യപ്പെടണം. അത് മൾട്ടിപ്ലൈ ചെയ്യപ്പെടണം. എങ്ങനെ? ആദവ ഔവയ്ക്ക് ഒരേ ഏദൻ തോട്ടമാണെങ്കിൽ അവർക്ക് മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, തുടർന്ന് റിപ്ലിനിഷ് ചെയ്യണം. ആ ഏദൻ തോട്ടം എക്സ്പാൻഡ് ചെയ്യപ്പെടുകയാണ്. ഏദൻ എന്ന വാക്കിന്റെ അർത്ഥം ഡിലൈറ്റ് എന്നാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് ആനന്ദം. ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ ആനന്ദം. ആ ആനന്ദം ഭൂമി മുഴുവൻ വർദ്ധിക്കണം. ഭൂമി മുഴുവൻ ഏദൻ തോട്ടമായി മാറണം. ഭൂമി മുഴുവൻ ദൈവ സാന്നിധ്യമായി മാറണം. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞു, നീ സന്താനപുഷ്ടിയുള്ളവനാണ്. അത് ആകെ തീരുമ്പോഴാണ് അത് നടക്കുന്നത്. നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി, ഭൂമിയിൽ നിറഞ്ഞ്, അങ്ങനെ നീ ഭൂമിയിൽ നിറയണം. ഭൂമി മുഴുവൻ ഏദൻ തോട്ടമായി തീരണം. ഭൂമി മുഴുവൻ ദൈവ സാന്നിധ്യമായി മാറണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോ ആ ഒരു വർക്കാണ് അവന് കൊടുത്തത്. അത് കാത്ത് വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കാത്ത് പരിപാലിച്ചുകൊണ്ട് ചെയ്യണം. വർക്ക് മാത്രമല്ലായിരുന്നു അവന്, ആ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ടെസ്റ്റും ഉണ്ടായിരുന്നു. നിന്റെ സ്നേഹം ദൈവത്തോടാണോ, അതോ ഇവിടെ ഒരു ശത്രു വരുന്നുണ്ട് അവനോടാണോ, നിന്റെ സ്വയത്തോടാണോ എന്നുള്ള ഒരു ടെസ്റ്റും കൂടി അവനുണ്ടായിരുന്നു. അതാണ് 2:17 നമുക്ക് കാണാൻ കഴിയും. ആ ടെസ്റ്റിനെ കുറിച്ച് വായിക്കുന്നു. ആ ടെസ്റ്റ് എന്താണ്? താഴേക്ക്.
എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും.
ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ മനുഷ്യന് ജോലി മാത്രമല്ല കൊടുത്തത്, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ അനുസരിക്കുമോ എന്ന് അറിയുവാനുള്ള ടെസ്റ്റും കൂടെ അവന് കൊടുത്തിരുന്നു. അപ്പൊ പ്രിയ സഹോദരനെ, നമുക്കിന്ന് ജോലി മാത്രമല്ല ടെസ്റ്റും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ആദം ആ ടെസ്റ്റിൽ പരാജയപ്പെട്ടുപോയി. ദൈവത്തെ അല്ല, ദൈവത്തെക്കാളധികം ദൈവം കൊടുത്ത വഞ്ചിക്കപ്പെട്ട സ്ത്രീയെയാണ് താൻ സ്നേഹിക്കുന്നതെന്ന് അവിടെ തെളിയിക്കപ്പെടുകയുണ്ടായി. ദൈവം പറഞ്ഞൊരു കാര്യം, നീ എന്നെക്കാളുപരി, അതായത് എന്റെ വാക്കിനേക്കാളുപരി, നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് അനുസരിച്ച നിമിത്തം നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അട്ടശലാദം പരാജയപ്പെട്ടു. അപ്പോൾ നാം ഇന്ന് മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഇതാ ആ ഒരു ഇന്നർ എഞ്ചിനീയറിംഗിലേക്ക്, അല്ലെങ്കിൽ ആ സ്പിരിച്വൽ സയൻസിലേക്ക്, മനുഷ്യനെ സംബന്ധിച്ചുള്ള ആ ഉൾത്തലങ്ങളിലെ കാഴ്ചകളിലേക്ക് നാം ഇറങ്ങിയപ്പോൾ നാം ഇന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, എന്തിനാണ് മനുഷ്യൻ? വാട്ട് ഇസ് ഹിസ് പർപ്പസ്? മൊബൈൽ വിളിക്കാനാണ്, സാരി ഉടുക്കാനാണ്, ഷർട്ട് ഉടുക്കാനാണ്, കാർ യാത്ര ചെയ്യാനാണ്, മനുഷ്യൻ എന്തിനുള്ളതാ? ഏ അടുക്കളയിൽ ജോലി ചെയ്യുന്ന പ്രിയ സഹോദരി, ഏ പ്രവർത്തിക്കുന്ന പ്രിയ മകനെ, നീ എന്തിനുള്ളതാണ്? അടുക്കളയിൽ മാത്രം പ്രവർത്തിച്ച് അവസാനിക്കാനല്ല, ഒരു ടെക്നീഷ്യനായി മാത്രം അവസാനിക്കാനല്ല, ഒരു ടീച്ചറായി മാത്രം അവസാനിക്കാനല്ല, ദൈവം നിന്നെ വിളിച്ചത് ഭൂമിയുടെ രാജാവായിരിക്കാനാണ്. നിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ഭൂമിയെ വാഴണം എന്നുള്ളതാണ്. ഇതുമായുള്ള ബന്ധത്തിൽ നിന്റെ സമ്പത്ത് എന്താണ്? സമ്പത്ത് ദൈവത്തത സമ്പത്താണ്, ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും. അത് കളഞ്ഞ് നശിപ്പിക്കുവാനായിട്ട് ഇടയായി. അത് നമുക്ക് തിരിച്ചെടുക്കണം, ക്രിസ്തുവിലൂടെ നമുക്ക് തിരിച്ചു കിട്ടും. വീണ്ടും മനുഷ്യന്റെ സ്ട്രക്ചർ എന്താണ്? അദൃശ്യമായ സ്ട്രക്ചറുകൾ നമ്മൾ കാണുന്നില്ല, അത് മരണമില്ലാത്തതാണ്, ദൃശ്യമായത് മാത്രം കാണുന്നു. അദൃശ്യമായത് നിത്യവും ദൃശ്യമായത് താൽക്കാലികവും എന്ന് പറയുമ്പോൾ ആ താൽക്കാലികത്തിന് മാത്രം ഭക്ഷണം കൊടുത്ത് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു വിഡ്ഢി തലത്തിൽ ജീവിക്കരുത്. നാം കേട്ടു, വീണ്ടും നമ്മൾ കേട്ടു, ഇതാ ദൈവം അതിന്റെ ഇടയിൽ നമ്മളെ എംപവർ ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 1:28 പറയുന്നു, ദൈവം നമ്മളെ എംപവർ ചെയ്തത് നീ സന്താനപുഷ്ടനായി പെരുകി ഭൂമി നിറഞ്ഞ് അതിനെ അടക്കി വാഴുക എന്നുള്ളതിലാണ്. വീണ്ടും ദൈവം നമുക്ക് അവിടെ വർക്കേപ്പിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഉൽപ്പത്തി 2:15 പറയുന്നു, നീ തോട്ടം കാക്കണം, തോട്ടത്തിൽ വേല ചെയ്യണം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അതോടുകൂടെ മനുഷ്യന് ടെസ്റ്റ് ഏൽപ്പിച്ചു. 2:17 പറയുന്നു, നന്മത്തിന്മകളെ കുറിച്ച് അറിവിന്റെ വർഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരല്പമായിട്ട് മനസ്സിലാക്കിയത് മനുഷ്യനെ കുറിച്ചാണ്. ആരെക്കുറിച്ചാണ്? നമ്മളെക്കുറിച്ച് തന്നെയാണ്. കാരണം നമ്മളാണ് ഇനി ജയിക്കാൻ പോകേണ്ടത്. ജയിക്കാൻ പോകുന്ന നമ്മൾ, നമുക്ക് നമ്മളെക്കുറിച്ച് അറിയത്തില്ല എങ്കിൽ പ്രിയ സഹോദര സഹോദരി, അതൊരു വമ്പൻ പരാജയം തന്നെയാണ്. പ്രിയ സഹോദര സഹോദരി, ഇത് കേൾക്കുന്നതിന് മുമ്പ് കുഞ്ഞെ, നിനക്ക് നിന്നെക്കുറിച്ച് ഇത് അറിയാമായിരുന്നു? നീ എന്തിനാണെന്നും നിന്റെ സമ്പത്ത് എന്താണെന്നും ദൈവം നിന്നെ എന്തിനായി എംപവർ ചെയ്തു? ദൈവം എന്ത് ജോലിയാണ് നിന്നെ ഏൽപ്പിച്ചത്? മനുഷ്യർക്ക് വെച്ച പരീക്ഷ എന്താണ്? മനുഷ്യന്റെ സ്ട്രക്ചർ എന്താണ്? അറിയത്തില്ലായിരുന്നുവെങ്കിൽ ദൈവത്തോട് പറ, കർത്താവ് എനിക്കിത് അറിയത്തില്ലായിരുന്നു. അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് ഇന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതിനായി നന്ദിയോടെ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. നമ്മുടെ കണ്ണുകളടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ജയിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്, പരാജയപ്പെടാനല്ല. വളരെ പ്രിസൈസായി ക്ലിയർ ഇൻഫർമേഷൻ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സൃഷ്ടിച്ചത് അതിന്റെ ഉദ്ദേശം ഭൂമിയെ വാഴുവാനാണെന്നും ഞങ്ങൾക്ക് അങ്ങ് തന്ന സമ്പത്ത് അങ്ങയുടെ സാദൃശ്യ സ്വരൂപവുമാണെന്നും അങ്ങ് ഞങ്ങളെ എംപവർ ചെയ്തുവെന്നും സന്താനപുഷ്ടമായി പെരുകി ഭൂമിയിൽ നിറഞ്ഞതിനെ വാഴുവാൻ അനുഗ്രഹിച്ചുവെന്നും അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച ജോലി, തോട്ടത്തിന് വേല ചെയ്യുക, തോട്ടം കാക്കുക എന്നുള്ളതായിരുന്നുവെന്നും ഞങ്ങൾക്ക് അങ്ങ് വെച്ച ടെസ്റ്റ്, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വിഷയത്തിന്റെ ഫലം തിന്നരുത് എന്നുള്ളതായിരുന്നുവെന്നും ഞങ്ങളുടെ സ്ട്രക്ചർ ആത്മാവ് ദേഹി ദേഹമാണെന്നും കാണുന്നത് മാത്രമല്ല കാണുന്ന താൽക്കാലികമായ ഒരു ഭാഗവും ശരീരവും കാണാത്ത നിത്യമായ രണ്ട് ഭാഗവും ആത്മാവും ദേഹിയും ഉണ്ടെന്ന് പറഞ്ഞു തന്നതിനായി നന്ദിയോടെ സ്തുതി. സ്വർഗീയ പിതാവേ, ജയം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുക്കുവാൻ യുദ്ധത്തിനായി ഞങ്ങളുടെ കൈകളെയും വിരലുകളെയും അഭ്യസിപ്പിക്കുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക. അങ്ങ് ഞങ്ങൾക്ക് ജയം തന്നാട്ടെ, അങ്ങ് ഞങ്ങളെ ഒരുക്കിയാട്ടെ. കർത്താവേ, ഈ കുഞ്ഞുങ്ങളുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരിക. എല്ലാവർക്കും ജയം കൊടുക്കുവാൻ തക്ക അങ്ങടെ ആക്കിയാട്ടെ. ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നു, അങ്ങിൽ ശരണപ്പെടുന്നു. ഈ ജനത്തങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നവ നമ്മുടെ സകല ആവശ്യങ്ങളുടെ പേരും അങ്ങ് മഞ്ഞും മഴയും അയക്കണമേ. രോഗികളായിരിക്കുന്നവരെ സൗഖ്യമാക്കണമേ കർത്താവേ. അങ്ങയുടെ സമാധാനവും സൗഖ്യവരുടെ മേൽ കൽപ്പിക്കുന്നു. ദുഷ്ടനോട് കൽപ്പിക്കുന്നു, തൊട്ടുപോകരുത്, കിങ്ഡം പ്രോപ്പർട്ടീസ്. എല്ലാവരും ജയം പ്രാപിപ്പാൻ അങ്ങയുടെ ആക്കിയാട്ടെ. മഹത്വമൊക്കെ അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, സ്വർഗത്തിലെ നമ്മോട് സംസാരിച്ചു. ദൈവത്തിന്റെ വലിയ ദയ, വലിയ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശം വീണ്ടും കാണാം. പ്രൈസ് ദി ലോർഡ്.